അൽഹംദുലില്ലാ അൽവാഹിദുൽ ഖഹാർ അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ഇൻ നുരീദു ഇല്ല ലിസ്ലാഹ മസ്തതഅത്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി അനീബ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് أعوذ بالله السميع العليم من الشيطان الرجيم يسألونك عن الشهر الحرام قتال فيه قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام والمسجد الحرام وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وَأُولَئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ صدق الله العلي العظيم ആദരണീയ രായ രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒത്തുകൂടിയ ഈ സംഘത്തെ അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്രയിലെ 216 ആയത്തുകളാണ് നമ്മൾ ഇതിനകം പഠിച്ചത്. 217 ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. കഴിഞ്ഞ ആയത്തുകളില് أَمْ حَسِبْتُمْ أَن تَدْخُلُوا الْجَنَّةَ وَلَمَّا يَأْتِكُم مَّثَلُ الَّذِينَ خَلَوْا مِن قَبْلِكُم مَّسَّتْهُمُ الْبَأْسَاءُ وَالضَّرَّاءُ ഈ ആയത്തിലൂടെ കേവലം വിശ്വാസം കൊണ്ട് മാത്രം സ്വർഗലബ്ധി സാധ്യമാവില്ലെന്നും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചവർക്കുള്ളതാണ് സ്വർഗമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരവും സമ്പത്തും വ്യയം ചെയ്യണമെന്ന് അനുശാസിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഖിതാൽ യുദ്ധം നിങ്ങൾക്ക് അനിഷ്ടകരമായി തോന്നിയാലും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് പിന്നീട് നന്മയായിട്ടായിരിക്കും ഭവിക്കുക എന്ന് തുടങ്ങിയ വിഷയങ്ങളായിരുന്നു വിശദീകരിച്ചിരുന്നത്. ഇനി അടുത്ത ഒരു ചെറിയൊരു സംഭവവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് അടുത്ത ആയത്വൻ. ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് ആ സംഭവത്തെ ഞാൻ ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു ചെറിയ ഒരു സംഘത്തെ ശത്രുക്കളുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ സരിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പങ്കെടുക്കാത്ത യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ആ അങ്ങനെ ഒരു ചെറിയ സംഘത്തെ ശത്രുക്കളുടെ ഗതിവിഗതികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി അയക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരുടെ കയ്യിൽ ഒരു കത്തും കൊടുത്തു. അയച്ച സംഘം മുഹാജിറുകളുടെ സംഘമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് ആണ് അതിന്റെ നേതാവ്. പ്രമുഖരായ സഹാബാക്കളായിട്ടുണ്ടായിരുന്നു അമ്മാർ ഇബ്നു യാസർ, സഅദ് ഇബ്നു അബി വക്കാസ് തുടങ്ങിയ സഹാബാക്കളും ആ സംഘത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇത്ര ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ കത്ത് തുറന്നു. അതിനെ കത്ത് വായിച്ചപ്പോ നഹ്ല എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ അവിടെ ശത്രുക്കളെ നിരീക്ഷിക്കണം, അവരുടെ അവസ്ഥകൾ അറിയിക്കണം എന്ന ഇസ്ലാമിനെതിരെ അവരെന്തെല്ലാം നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, മദീനയിൽ രൂപീകൃതമായ കൊച്ചി ഇസ്ലാമിക രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നീക്കങ്ങളാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയായിരുന്നു അയച്ചത്. ഇവരെ അവിടെ എത്തിയപ്പോഴാണ് ഖുറൈശികളുടെ ഒരു ചെറിയ കച്ചവട സംഘം പോകുന്നത്. ഒരു നാലംഗ സംഘം, മൂന്നംഗം എന്നും പറയാറുണ്ട്. എന്തായാലും ശരി, ഇവരെ മുഹാജിറുകളായിരുന്നു, മറുഭാഗത്ത് മുശ്രിക്കുകളുടെ ആളുകളുമാണ്. അവരുടെ രണ്ടുപേരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്ന. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടും നാടും സ്വത്തും എല്ലാം ഇട്ടേച്ചു പോകുന്ന ആളുകളാണ്. എല്ലാ സമ്പത്തും അവിടെ ഉപേക്ഷിച്ചു പോകുന്ന ആളുകളാണ്. തങ്ങളുടെ ജന്മനാടിനെ ഉപേക്ഷിക്കേണ്ടി വന്ന ആളുകളാണ്. ഇവരിവരുമായി ചെറിയ ഏറ്റുമുട്ടലുണ്ടായി. ഏറ്റുമുട്ടലുണ്ടായി എന്ന് മാത്രമല്ല, അവരുടെ സംഘത്തിന്റെ നേതാവായിരുന്ന, കച്ചവട സംഘത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അമ്രുബിനു ഹൽറമി എന്ന് പറയുന്ന ആൾ ആ സംഘടനത്തിൽ വധിക്കപ്പെട്ടു. ഒരാൾ ഓടിപ്പോയി, രണ്ടുപേരവര് ബന്ദികളായി പിടിച്ചു. അവരുടെ കച്ചവട മുതലുകൾ, മനീമത്ത് മുതൽ പോലെ, അതും ശേഖരിച്ച് ഈ എട്ടംഗ മുഹാജിറുകളുടെ സംഘം പ്രവാചകന്റെ സന്നിധിയിലേക്ക് എത്തി. ഹദ്റമി വധിക്കപ്പെട്ടു, ഒരാൾ ഓടിപ്പോയി, രണ്ടുപേര് ഇവരുടെ ബന്ദികളായി. ഇവരുടെ പക്കൽ ഇവരുടെ കച്ചവട സംഘത്തിന്റെ ചരക്കുകളുണ്ട്. സഹാബാക്കൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ സമർപ്പിച്ചത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇവരോട് യുദ്ധം ചെയ്യാനോ സംഘടനത്തിൽ ഏർപ്പെടാനോ അവരുടെ മുതലുകൾ കൈക്കലാക്കാനോ ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷെ അവർക്ക് അപ്പൊ തോന്നിയ ഒരു നിലപാടനുസരിച്ച് അവർ ചെയ്തു എന്ന് മാത്രം. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, സഹാബാക്കൾക്കും പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവര് ഈ സംഘടനത്തിൽ ഏർപ്പെടുന്നത് റജബ് മാസത്തിലാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തങ്ങൾ ഈ മാസത്തിലാണെന്ന്, ഇന്നത്തെ പോലെ വളരെ കൃത്യമായ കാലഗണനയൊന്നും അവർക്ക് അല്ലെ മാസ ദിവസ ബോധമൊന്നും ഉണ്ടാവാത്തൊരു കാലാണ്. അവരങ്ങനെ ധരിച്ചിട്ടില്ല, അല്ലെ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ റജബ് മാസത്തിൽ പൊതുവെ യുദ്ധം പാടില്ലാത്ത മാസമാണ് ഇവർ ചെയ്യുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അങ്ങനെ പ്രവാചകൻ അവരെ വിമർശിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവർ കൊണ്ടുവന്നു അനിമത്തം മുതൽ ബൈത്തുൽമാലിലേക്ക് അതിന്റെ ബൈത്തുൽമാലിന്റെ വിഹിതം ചേർക്കാൻ പ്രവാചകൻ വിസമ്മതിക്കുകയും ചെയ്തു. എങ്കിലും അവരുടെ നിലപാട് നല്ല നിയത്തോടു കൂടി ചെയ്തൊരു കാര്യമായതുകൊണ്ട് പരിഗണിക്കുകയും ചെയ്തു. പക്ഷെ ഈ സംഭവം മുശരിക്കുകളും ജൂതന്മാരും ഇസ്ലാമിനോട് വിരോധമുള്ള കപട വിശ്വാസികളൊക്കെ വലിയൊരു സംഭവമാക്കി ഉദ്ധരിച്ചു. അറബ് പാരമ്പര്യത്തിലുള്ള വിശിഷ്ടമായ ഒരു മാസത്തിൽ അറബ് പാരമ്പര്യത്തെ പോലും നശിപ്പിച്ചുകൊണ്ട് ഇവര് യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഇവര് ആ മാസത്തിൽ രക്തം ചിന്തുകയാണ്, ഇവര് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വലിയ വിധത്തിലുള്ള പ്രചാര വേല അഴിച്ചുവിടപ്പെട്ടു. അതായത് തങ്ങളുടെ റജബ് മാസത്തിൽ പോലും ഇവര് അതിക്രമം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വലിയ പ്രചാരണം തന്നെ നടത്തി. അപ്പൊ ഈ സംഭവത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അവതീർണമായത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇനി നമ്മൾ ആയത്തുകളിലൂടെ പോകുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം.
والقتالٌ فيه كبيرٌ وصدٌ عن سبيل الله وكفرٌ به
നോക്കൂ, യസ്തലൂനക്ക, അവർ നിന്നോട് ചോദിക്കുന്നു. അനി ശഹരിൽ ഹറാം, വിശുദ്ധ മാസത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. വിശുദ്ധ മാസത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. ഇതൊക്കെ യസ്തലൂനക്കൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം പഠിച്ചാണ് കേട്ടോ. അപ്പൊ ഇനിങ്ങനെ പഠിച്ച പദങ്ങൾ നമ്മൾ വല്ലാതെ പോയത്. യസ്തലൂനകാനി ശഹരിൽ ഹറാം, വിശുദ്ധ മാസത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. കിതാലിം ഫീഹി, അതിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയും. വിശുദ്ധ മാസങ്ങളെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഹജ്ജിന്റെ മാസങ്ങളും വിറജിബ് മാസവുമാണ്. അപ്പൊ അതിലെ ആ മാസത്തെ കുറിച്ചും ആ മാസത്തിലെ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചും നിന്നോട് അവർ ചോദിക്കുന്നു. പുൽ പറയുക, കിതാലും ഫീഹി കബീർ, കിതാലും, അതിൽ യുദ്ധം ചെയ്യുന്നത്, കിതാലും ഫീഹി, അതിൽ യുദ്ധം ചെയ്യുന്നത്, കബീർ, വലിയ അപരാധമാണ്. അതിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധമാണ്. വസത്തുൻ സബീലില്ല, വസത്തുൻ, തടയലും, ശ്രദ്ധ തടഞ്ഞു നിർത്തി തടയണെന്നൊക്കെ തടയുക എന്നുള്ളത്. വസത്തുൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയലും, വ
വകുഫറും ബിഹി അവനിൽ അവിശ്വസിക്കലും വൽ മസ്ജിദുൽ ഹറാമി മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയലും വ ഇഖ്റാജു അഹ്ലിഹി മിൻഹു അതിൽ നിന്ന് അതിന്റെ അഹ്ലുകാരെ പുറത്താക്കലും അക്ബറു അതിഗുരുതരമാണ് അല്ലാഹുവിന്റെ അടുക്കൽ. വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യൽ ഗുരുതരമായ കാര്യം തന്നെയാണ്, പക്ഷെ അതുപോലെ തന്നെ ഗുരുതരമാണ് അല്ല അതിനേക്കാൾ ഗുരുതരമാണ് എന്തൊക്കെ വസത്തുന്നൻ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുക, വ കുഫറും ബിഹി അവനിൽ അവിശ്വസിക്കുക, വൽ മസ്ജിദുൽ ഹറാമി മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയുക, വ ഇഖ്റാജു അഹ്ലിഹി മിൻഹു ആ മസ്ജിദുൽ ഹറാമിന്റെ അവകാശികളിൽ നിന്ന് അതിൽ നിന്ന് അവരെ പുറത്താക്കുക. അക്ബർ ഇൻദല്ലാഹ് അള്ളാഹുവിന്റെ അടുക്കൽ അതിഗുരുതരമാണ്. വൽ ഫിത്തിനത്തു കുഴപ്പമുണ്ടാക്കൽ, ഫിത്തിന പ്രശ്നമുണ്ടാക്കൽ, അല്ലെങ്കിൽ ഫിത്തിന നമ്മൾ കൂടുതൽ വിശദീകരിച്ചിരുന്നു. ഫിത്തിന എന്ന് പറയുന്നത് അക്ബറു ഏറെ ഗുരുതരമാണ് മിനൽ ഖത്തിൽ വധത്തേക്കാൾ. വലാ യസാലൂന അവർ ആയിക്കൊണ്ടിരിക്കും യുഖാത്തിലൂനക്കും നിങ്ങളോട് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഹത്തായറുദ്ദൂക്കും നിങ്ങളെ മടക്കും വരെ അൻദീനിക്കും നിങ്ങളുടെ ദീനിൽ നിന്ന്. ഇനിസ്തത്താവൂ അവർക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങളെ മടക്കും വരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. വലായസാലൂന അവർ ആയിക്കൊണ്ടേയിരിക്കും യുഖാത്തിലൂനക്കും നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്തായറുത്തൂക്കും നിങ്ങളെ മടക്കും വരെ അൻദീനിക്കും നിങ്ങളുടെ ദീനിൽ നിന്ന്. ഇനിഷ്ടത്താവു അവർക്ക് സാധിക്കുകയാണെങ്കിൽ മിങ്കും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മടങ്ങുകയാണെങ്കിൽ അൻദീനിഹി അവന്റെ ദീനിൽ നിന്ന് ഫയമുത്ത് അവൻ അങ്ങനെ മരിക്കുകയും ചെയ്താൽ ബഹുവ കാഫിറും സത്തിന് ശരിയായിരിക്കും അങ്ങനെ അവൻ മരിക്കുകയും ചെയ്താൽ ഉലായിക്ക അക്കൂട്ടർ ഹബിത്തത്തിൽ നഷ്ടമായിരിക്കുന്നു അമാലിഹും അവരുടെ പ്രവർത്തനങ്ങൾ. ഫിദ്ദുനിയാ ദുനിയാവിൽ വല്ലാഹിറ ആഖിറത്തിലും ഉലായിക്ക അക്കൂട്ടർ അസ്ഹാബുന്നാർ നരകത്തിന്റെ അവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ അവരാ നരകത്തിൽ ശാശ്വതരാണ്. ഓരോന്ന് വിശദീകരിക്കും നമുക്ക് കൂടുതൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ശ്രദ്ധിക്കാം, ഒന്ന് വിശുദ്ധ മാസത്തെ കുറിച്ച്, കാരണം ഈ വിശുദ്ധ മാസത്തിലെ ഈ കൊല വലിയ ഹദ്റമിയെ കൊന്നല്ലോ, അതൊരു വലിയ ചർച്ചയാക്കിയിട്ട് ഇവർ പ്രചണ്ഡമായ പ്രചാരണമാണ്. സഹാബാക്കൾക്കും അത് ഇഷ്ടമായില്ല, പ്രവാചകനും തീരെ ഇഷ്ടമായില്ല. അപ്പോ ഈ ചോദിച്ചത് ആരാണ് എന്നതിനെ കുറിച്ച് തഫ്സീറിൽ രണ്ടായിപ്പോ, മുസ്ലിങ്ങൾ തന്നെ ചോദിച്ചു, അതല്ല മുസ്ലിങ്ങൾ ചോദിച്ചു, അതല്ല പൊതുവായ അതിലെ സർവനാമം എല്ലാവരുമാണ് എന്ന അർത്ഥത്തിലും പറയാറുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു അന്വേഷണം, ഒരു ചർച്ച അവിടെ നടന്നു. ആ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, മാസത്തെ കുറിച്ച് മാത്രമല്ല കിതാലിം ഫീഹി ആ മാസത്തിലെ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചുമാണ് ചോദിച്ചത്. അപ്പൊ അതിന് ഖുർആൻ കൊടുത്ത മറുപടി, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഈ പ്രചാര വേലക്കുള്ള ഒരു മറുപടിയായിട്ട് അള്ളാഹു തആല വിശദീകരിക്കുകയാണ്. ഖിതാലും ഫീഹി കബീർ, വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുക എന്നത് ഗൗരവമുള്ള കാര്യമാണ്, ഗുരുതരമായ തെറ്റാണ്, ശരിയല്ല, അത് അംഗീകരിക്കണം. പക്ഷേ വസദ്ദുന്നൻ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുക, വകുഫറും ബിഹി അള്ളാഹുവിൽ അവിശ്വസിക്കുക, വൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയുക, വ ഇഖ്റാജു അഹ്ലിഹി മിൻഹു ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അതിന്റെ ആൾക്കാരെ പുറത്താക്കുക. അക്ബർ ഇൻദല്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ അതിഗുരുതരമായ കാര്യം തന്നെയാണ്. ഈ ഒരാളെ കൊന്നതിന്റെ പേരിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിങ്ങളെ പക്കൽ നിന്നൊരു ചെറിയ അബദ്ധം വന്നതിന്റെ പേരിൽ വലിയ കുതൂഹം ഉണ്ടാക്കുന്ന, വലിയ കോലാഹലം ഉണ്ടാക്കുന്ന ഈ ആളുകൾ ഇവരെന്താ ചെയ്തു കൂട്ടിയത്? ഒരു യുദ്ധമാസമെന്നോ മറ്റൊന്നോ നോക്കാതെ എന്തെല്ലാം ഫിത്തനകളും എന്തെല്ലാം പ്രശ്നങ്ങളുമാണ് അവരുണ്ടാക്കിയത്? എല്ലാവർക്കും അർഹതപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞില്ലേ? ദൈവിക സരണിയിൽ നിന്ന് ആളുകളെ തടഞ്ഞില്ലേ? ആ അള്ളാഹുവിൽ അവിശ്വസിച്ചില്ലേ? അവരെ മസ്ജിദുൽ ഹറാമിന്റെയും മക്കയുടെയും ആളുകളെ അവിടെ നിന്ന് പുറത്താക്കിയില്ലേ? എന്ന് മാത്രമല്ല, എന്തെല്ലാം അതിക്രമങ്ങൾ അവർ ചെയ്തു കൂട്ടി, എന്തെല്ലാം തിന്മകൾ ചെയ്തു കൂട്ടി, എത്രയെത്ര പാപങ്ങളെ കൊന്നൊടുക്കി, അതിനിഷ്ഠൂരമായ മർദ്ദന പീഡനങ്ങൾ അഴിച്ചുവിട്ടില്ലേ? ചുട്ടുപഴുത്ത മണലാരണ്യത്തിലല്ലേ ബിലാൽ റളിയല്ലാഹുവിനെ വലിച്ചഴച്ചത്? ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്കല്ലേ ഇവര് തീക്കനലുകൾ എറിഞ്ഞത്? സുമയ്യ റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്കല്ലേ ഇവര് കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്? ഷേബ് അബി താലിബ് 3 വർഷക്കാലം ഇവർ ഉപരോധിച്ചില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ തലക്ക് ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചില്ലേ? ഇവർ അവസാനം ആ മക്കയിൽ നിന്ന് പോയ ആളുകളുടെ പിന്നാലെ എത്യോപ്യയിൽ പോയി അവരെ തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടില്ലേ? എത്യോപ്യയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നില്ലേ? എന്തെല്ലാം അതിക്രമങ്ങളാണ് ചെയ്തു കൂട്ടിയത്! അള്ളാഹുവിന്റെ പ്രവാചകനെ വധിക്കാൻ വേണ്ടി വീടുകൾ പ്രവാചകന്റെ വീട് വളഞ്ഞില്ലേ? അവർക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ ഉപരോധിച്ചില്ലേ? എന്തെല്ലാം തിന്മകൾ ചെയ്തു! പിന്നീട് മദീന രാഷ്ട്ര രൂപപ്പെട്ടിട്ടും മസ്ജിദുൽ ഹറാമിൽ പോയി ഉംറ ചെയ്യാൻ പോലും അനുവദിച്ചില്ലല്ലോ. ഇതല്ലേ അതിനേക്കാൾ വലിയ ഫിത്ന? തങ്ങളുടെ ഫാസിസവും തങ്ങളുടെ ഏകാധിപത്യവും അക്രമവും അല്ലേ ഇവർ ചെയ്തത്? എന്നിട്ട് ഇക്കണ്ട കാലം ഇക്കണ്ട മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കുകയും എല്ലാവിധ അതിക്രമങ്ങൾ ചെയ്യുകയും നിഷ്ഠൂരമായ മർദ്ദന പീഡനങ്ങളൊക്കെ അഴിച്ചുവിടുകയും ചെയ്തിട്ട് ഇപ്പം മുസ്ലിങ്ങളുടെ പക്കൽ നിന്ന് ഒരാൾക്ക് ഒരാൾ അബദ്ധത്തില് മാസം ഏതാണെന്ന് അറിയാതെ ഒരു യുദ്ധത്തിൽ ഒരാളെ കൊന്നുപോയി എന്നത് വലിയ കാര്യമായിട്ട് ഇവർ എടുത്തു തിരിക്കുകയാണോ എന്നാണ് അള്ളാഹു താല ഇവിടെ ചോദിക്കുന്നത്. വളരെ കൃത്യമായ മറുപടിയാണ്, ഇതാണ് അവിടെ ചോദിക്കുന്നത്. അതാത് വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ൽ, ഈ ഒരു വധത്തെക്കാളും വലിയ ഗുരുതരമായ കാര്യമല്ലേ മൊത്ത അരാജകത്വത്തിന്റെയും ഫാസത്തിന്റെയും ഒരു നിലപാടെടുത്തുകൊണ്ട് തങ്ങൾക്ക് മാത്രമേ ഇവിടെ എന്തോ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഫിത്ന. ആ ഫിത്നയല്ലേ ഇവർ കാണിച്ചത്? അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിച്ചത്. ആ ഹിജ്റ പോകുന്ന വേളക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര പ്രയാസപ്പെട്ടിട്ടാണ് അവർ ആ മക്കയിൽ നിന്ന് പോരേണ്ടി വന്നത്. അതുവരെ ജീവിച്ച നാടും വീടും ഉത്തേച്ചു പൊട്ടി വന്നു. സുഹൈബ് റൂമിനെ പോലുള്ള ആളുകൾ അതുവരെ സമ്പാദിച്ച മുഴുവൻ സമ്പത്തും പോകുമ്പോ തടയാണ്. വില്ലാളി വീരനായ സുഹൈബ് റളിയല്ലാഹുവിന് ബില്ലെടുത്തിട്ട് പറഞ്ഞു, ഞാൻ തടയുന്ന എന്നെ തടഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ അമ്പെയ്തു. പക്ഷെ അവര് പറഞ്ഞത്, അബൂ ലഹബ് പറഞ്ഞത്, ആ സ്വത്ത് മുഴുവൻ അവിടെ വെച്ചിട്ട് പോ. ആ സ്വത്ത് മുഴുവൻ തന്റെ കുതിരപ്പുറത്തും കുതിരകളെ പുറത്തും വിഹരിച്ച വലിയ സമ്പത്തിന്റെ കൂപ്പാരം മുഴുവൻ അവിടെ ഇട്ടേച്ച് അവസാനം സുഹൈബ് റളിയല്ലാഹുവിന് പോയി. സ്വന്തം കുഞ്ഞിനെ പിടിച്ചു വെച്ചിട്ടാണല്ലോ ചില സഹാബിമാർ വനിതകൾ പോകേണ്ടി വന്നത്. അതേപോലെ തന്നെ സൗദാ റതി അസ്മാ റളിയല്ലാഹുവിന് നിറഗർഭിണിയായി നിറഞ്ഞ വയറുമായി ഗർഭിണിയായിട്ട് അന്ന് മദീനയിലേക്ക് അവർ ജീവൻ തന്നെ പോകുമോന്ന് ഭയപ്പെട്ടിട്ടാണ് മദീന അവരെ എത്തിയത്. അലി റളിയല്ലാഹുവിന്റെ കാലിൽ നീര് വീങ്ങിയിട്ട് അവസാനം അദ്ദേഹം നബിയുടെ മുന്നിൽ മക്കത്ത് മദീനത്ത് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ അതിക്രമങ്ങളും നിഷ്ഠൂരമായി ഒരു ജനതയോട് ചെയ്യാവുന്നതിന്റെ എല്ലാ ക്രൂരതകളും ചെയ്തിട്ട് ഇപ്പൊ മദീന രാഷ്ട്രം രൂപപ്പെട്ട ഒരു രാഷ്ട്രഘടനയിൽ ഒരു കച്ചവട സംഘത്തെ ആക്രമിച്ചു എന്നതിന്റെ പേരിൽ ഇത്രയും വലിയ ഗുരുതരാണോ? മറ്റേ തെറ്റല്ല എന്ന് പറയുന്നില്ല അക്ബർ. ആ ഖിതാലിൻ ഫീഹി കബീർ, അത് ഗുരുതരം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ വലുത് വൽ ഫിത്നത്തു അക്ബർ മിനൽ ഖത്ൽ, നേരത്തെ അശദ് മിനൽ ഖത്ൽ എന്ന് പറഞ്ഞ പോലെ അക്ബർ മിനൽ ഖത്ൽ, ഈ വധത്തേക്കാൾ ഗൗരവമുള്ളതാണ് ഇവരിവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഫിത്ന. ഈ പറയുന്ന ഫാസവും ഈ അക്രമത്തിന്റെ നിലപാടും എന്ന് വിശദീകരിക്കുകയാണ്. മനസ്സിലായി കാണും വിചാരിക്കുന്നു. തുടർന്ന് പറയാണ് ഖുർആൻ, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യർദുക്കും അൻ ദീനികും. നിങ്ങൾ മുസ്ലിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവര് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ തിരിച്ച് അവരുടെ ദീനിലേക്ക് ചെല്ലണം. ഏത് ഫാസത്തിന്റെയും നിലപാട് ആ ഗർഭാപസി നടത്തിയാലേ പറ്റുള്ളൂ എന്നാ. അവര് പറയാ ഗർഭാപസി വേണമെന്നാ, നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വരണം, നിങ്ങൾ നിങ്ങളെ ഇസ്ലാമൊക്കെ ഒഴിവാക്കണം. ഈ അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളൊക്കെ ചെയ്യുന്ന പരിപാടി അതാണ്, ഇസ്ലാമിനെ ഒഴിവാക്കണം. നിങ്ങൾ കേവല നാമധാരി മുസ്ലിമാണ്, ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആരാധിക്കാനൊക്കെ തരാം, പക്ഷെ ഇസ്ലാമിന്റെ വിമോചന മുഖം, ഇസ്ലാമിന്റെ വിപ്ലവ മുഖം, ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ മുഖം, സമത്വത്തിന്റെ മുഖം, മദ്യത്തിന് വിരുദ്ധമായ മുഖം, ലൈംഗിക രാജകത്വത്തിനെതിരായ അതിന്റെ നിലപാട്, ഇതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഘടനയിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നിലകൊള്ളാം. അതേ നിലപാടാണ് വലായുക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് തിരിച്ചു വരുന്നവരെ വലിയ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളോട് ഒരുപാട് അതിക്രമങ്ങൾ ഇനിയും ചെയ്യും. പിന്നീട് നമുക്ക് കാണാം ബദറും മുഹദും ഒരുപാട് അതിക്രമങ്ങൾ അവർ ചെയ്തു കൂട്ടിയത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊക്കെ ഇനിയും ഉണ്ടാവും. ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളോട് ആനുഷംഗികമായി സൂചിപ്പിക്കുകയാണ്, ഒമൻ യർത്തദി മിങ്കുമം ദീനിഹി ഫയമുത്തു വഹുവ കാഫിറുൻ ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയാ വല്ലാഖിറാ. അങ്ങനെ ഈ മർദ്ദന പീഡനങ്ങളും എതിർപ്പുകളൊക്കെ ഇങ്ങനെ ഇനിയും രൂക്ഷമായി വരുമ്പോൾ, എന്നാൽ വേണ്ട, ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കളയാം, അങ്ങോട്ട് തിരിച്ചു പോകുക, അല്ലെങ്കിൽ അവരുടെ അംഗീകൃതത്തിന് വഴങ്ങുകയോ മറ്റൊരു ഘടനയിലേക്ക് പോകാനൊക്കെ ആരെങ്കിലും തീരുമാനിച്ചാൽ, മുസ്ലിങ്ങളിൽ നിന്ന് അങ്ങനെ ആർക്കെങ്കിലും ഒരു മോഹം സംഭവിച്ചാൽ, നിങ്ങൾ നിങ്ങൾ കാഫിറായിത്തീരും, കാഫിറായിക്കൊണ്ടായിരിക്കും നിങ്ങൾ മരിക്കുന്നത്. അങ്ങനെ കാഫിറായിക്കൊണ്ട് സത്യന് ശരിയായിക്കൊണ്ട് നിങ്ങൾ മരിച്ചാൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും നിങ്ങൾ ചെയ്ത സകല സന്മ നന്മകളും നിങ്ങൾക്ക് വിനിഷ്ടമായി പോകും. നിങ്ങൾ അവരുടെ ഇംഗിതത്വത്തിന് വഴങ്ങി അവരിലേക്ക് ചേർന്നാൽ നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളും പാഴായി പോകും. ദുനിയാന്ന് പറഞ്ഞാൽ ദുനിയാവിൽ പാഴാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അവരുടെ പിന്നാലെ പോകുന്നത് അത് തന്നെ നിങ്ങൾക്ക് നഷ്ടമാവും. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർക്ക് ചില ഭൗതിക താല്പര്യത്തിൽ ബി ജെ പി ആകാൻ വിചാരിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടല്ലോ ഒരു തകരി. നേരെ ഹിന്ദുമാ സ്വീകരിക്കുന്നതിന് പകരം നല്ലൊരു പരിപാടി അതാ, അവരൊന്ന് ഭീഷണിപ്പെടുത്തിയാൽ, അവരെ എന്തെങ്കിലും മോഹിപ്പിച്ചാൽ, അവരെ ഏതെങ്കിലും സ്ഥാനമാനം കൊടുത്താൽ ചില ആളുകൾ ഇപ്പൊ അവരുടെ പിന്നാലെ പോകുന്നുണ്ടല്ലോ. എന്നാ മനസ്സിലാക്കിക്കോ, ഫിത്തുന്യ ദുനിയാവിലും ഒന്നും കിട്ടണില്ല, അവസാനം ഈ വേപ്പില പോലെ വലിച്ചെറിയുന്ന നമ്മൾ ഇഷ്ടം പോലെ കാണുന്നു, വേപ്പില പോലെ വലിച്ചെറിയും. നിങ്ങൾ ഈ ഇസ്ലാമിന്റെ പേരും വെച്ചുകൊണ്ട് എത്ര അവരുടെ കൂടെ കൂടിയാലും ശരി, ഒന്നും നിങ്ങൾക്ക് അനുവദിക്കില്ല എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ്. ഇതേപോലെ തന്നെയാണ് അള്ളാഹു തആല പറഞ്ഞത്, നിങ്ങൾ ഈ ദീനിനെയും വിട്ടുകൊണ്ട് അവരുടെ പിന്നാലെ പോയാൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ തന്നെ ഇവിടെ പാഴാകും, മാത്രമല്ല പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്ത ഹിജ്റയും നിങ്ങൾ ചെയ്ത ത്യാഗങ്ങളൊക്കെയും നിങ്ങൾക്ക് നഷ്ടമായി. തുടർന്ന് ഖുർആൻ പറയുന്നു, വഉലായിക അസ്ഹാബുന്നാർ, അങ്ങനെ തിരിച്ചു പോയവർ നരകത്തിന്റെ ആളുകളായിപ്പോ, ഫിഹാ ഖാലിദൂൻ, അവർ അവർ സാക്ഷരായി. അതുകൊണ്ട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും, നിങ്ങൾ ആ മാർഗത്തിൽ സഹിക്കേണ്ടി വരും, ഈ മാർഗത്തിൽ അങ്ങനെയൊക്കെ ചിനിയും വരും. അവരെത്രയാലും ഒതുങ്ങിക്കൊള്ളുന്നില്ല, അപ്പാർത്താൽ അവരെ പരീക്ഷണം പോലെ അവിടെ വെച്ചിരിക്കുകയാണ്, അവര് നിങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഈ ആയത്തിൽ വളരെ കൃത്യം വളരെ ശക്തമായി നമ്മളെ ഓർമ്മിക്കുന്നത്. അപ്പൊ ഈ വസ്തുവ മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കും. അപ്പോ ഒന്നും കൂടി വേണമെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് വേണമെങ്കിൽ സ്പീഡിൽ പറഞ്ഞുതരാം. വിശുദ്ധ മാസത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു, കിതാലിം ഫീഹി, അതിലെ യുദ്ധത്തെ കുറ്റി, ഒരു മാസത്തെ കുറിച്ചല്ല മാസത്തിലെ യുദ്ധത്തെ കുറിച്ച്. കുൽ പറയുക, കിതാലും ഫീഹി കബീർ, വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് ഗൗരവമുള്ള കാര്യമാണ്, ഗുരുതരമായ തെറ്റന്നെയാണ്. പക്ഷേ വസത്തു നൻസബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുക, വക്കുഫറും ബിഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുക, ഏറ്റവും വലിയ ഗുരുതരമായതാണ് ആ അള്ളാഹുവിനെ തന്നെ അവിശ്വസിക്കുക, വൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്നും തടയുക, വ ഇഖ്റാജു, ഇഖ്റാജ് എന്ന പുറന്തള്ളുക, അഹ്ലിഹി, അതിന്റെ ആൾക്കാരെ, അവകാശികളെ, മിൻഹു, ആ അതിൽ നിന്ന്, ആ മസ്ജിദുൽ ഹറാമിന്റെ അവകാശികൾ അതിൽ നിന്ന് പുറന്തള്ളുക. അക്ബർ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അതൊക്കെ ഗൗരവമുള്ളതാണ്. വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ൽ, ഈ കുഴപ്പം, ഈ ഫിത്ന, കൊലപാതകത്തെക്കാൾ അക്രമം ഗൗരവമുള്ളതാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ കേവലം കുഴപ്പം എന്നുള്ള അർത്ഥത്തിലല്ല, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, ഒരുതരം ഫാസിസ്റ്റ് നിലപാടുകൾ സ്വീകരിക്കുക, തങ്ങളുടെ അപ്രമാദിത്വവും തങ്ങളുടേതായ അധികാരവും ഈ സാധാരണക്കാരായ വിശ്വാസികളെ മേൽ അടിച്ചേൽപ്പിക്കുക, അങ്ങനെ ഏറ്റവും വലിയ ധിക്കാരത്തിന്റെ നിലപാടെടുക്കുന്നുണ്ടല്ലോ. കേവലം ഒരു കൊലയേക്കാൾ, ഒരു യുദ്ധത്തിലെ ഒരു കൊലപാതകത്തെക്കാൾ അതിഗുരുതരമാണ് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വായിച്ച ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. വലായസാലൂന യുഖാതിലൂനക്കും ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് തിരിച്ചു മടങ്ങി വരും വരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും, ഈ നിലപാട് അവർ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും, ഇനിഷ്ടത്താവ് അവർക്ക് സാധ്യമാവുകയാണ്. പക്ഷേ ഒമയ്യർത്തതി മിങ്കും അന്തീനിഹി, ആരെങ്കിലും അവന്റെ ദീനിൽ നിന്ന് മടങ്ങുകയാണെങ്കിൽ, ഫയമുത്തുഹു കാഫിറുൻ, അവൻ സത്യന് ശരിയായിരിക്കെ അങ്ങനെ മരിക്കുകയും ചെയ്താൽ, ഉലായിക്ക ഹബിത്തത് അഅമാലുഹു, അവരുടെ കർമ്മങ്ങളൊക്കെ പാഴായി പോകും. ഉലായിക്ക, അവരാണ്, അവർ തന്നെയാണ് അസ്ഹാബുന്നാർ, നരകവാസികൾ, ഹും ഫിഹാ ഖാലിദൂൻ, അവർ ആ നരകത്തിൽ സാക്ഷ്യമായിരിക്കും. ഇൻഷാഅല്ലാഹ്. ഇന്നൽ ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാ ഉലായിക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ഇന്നൽ ലദീന ആമനു, എന്നാൽ വിശ്വസിക്കുകയും, വല്ലദീന ഹാജറു, സ്വദേശം വെടിയുകയും ചെയ്തവർ, തീർച്ചയായും, ഇന്നൽ ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, ആമനു, വിശ്വസിച്ചതായ ഒരു കൂട്ടര്, വല്ലദീന ഹാജറു, സ്വദേശം വിടിയുകയും ചെയ്തവർ, വഹാജറു ഹിജ്റ ചെയ്ത, അതായത് സ്വദേശം ഹിജ്റ ചെയ്തവർ, സ്വദേശം വിടിയുകയും ചെയ്തവർ, വജാഹദു, അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്തവർ, ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്തവർ, ഉലായിക്ക അക്കൂട്ടർ, യർജൂന പ്രതീക്ഷിക്കുന്നു റഹ്മത്തല്ലാഹ് അള്ളാഹുവിന്റെ കാരുണ്യം, വല്ലാഹു അല്ലാഹു ഗഫൂറുർ റഹീം, ഏറെ പൊറുക്കുന്നവനാണ്, കരുണാമയനാണ്, കരുണാനിധിയാണ്, ദയാപരനാണ്. ഒന്നുകൂടി നോക്കൂ, ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിച്ചവർ, വല്ലദീന ഹാജിറു, ഹിജ്റ പോവുകയും ചെയ്തവർ, വജാഹദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവർ, സമരം ചെയ്യുകയും ചെയ്തവർ, ഉലായിക്ക അക്കൂട്ടർ, യർജൂന റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവരാണ്, വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതേസമയം ആ ദീനിൽ നിന്ന് പിന്തോട്ട് പോകുന്നവർക്ക് നരകശിക്ഷയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അള്ളാഹുവിന്റെ ദീനിനെ കൈയൊഴിഞ്ഞുകൊണ്ട് തങ്ങളുടെ ശത്രുക്കളുടെ ഇംഗിതത്വത്തിനും തങ്ങളുടെ പൂർവ്വ മതത്തിലേക്കൊക്കെ ആരെങ്കിലും പോയാൽ അവരവസാനം ഇതുവരെ ചെയ്ത നന്മകളൊക്കെ നഷ്ടപ്പെട്ട് പ്രവർത്തനങ്ങളൊക്കെ പാഴായി നരകത്തിന്റെ ശാശ്വതരായ ആളുകളായി മാറും എന്ന് പറഞ്ഞതിന് ശേഷം പറയാൻ പകരം വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിന്റെ തേട്ടമെന്നോണം ഇസ്ലാമിന്റെ വിജയത്തിനും ഇസ്ലാമിന്റെ നിലനിൽപ്പിനും വേണ്ടി ഹിജ്റ ചെയ്യുകയും ജിഹാദ് ചെയ്യുകയും ചെയ്ത ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്. അവരുടെ പാപങ്ങളൊക്കെയും അള്ളാഹു പുറത്തു കൊടുക്കും, അവരോട് അങ്ങേയറ്റത്തെ ദയാപരനായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ഈ ആയത്ത് പറയുന്നത്. ഇതിലെ ഹാജർ എന്ന് പറഞ്ഞാൽ സ്വദേശം വെടിയുക എന്നതാണ്. ശരിക്കും ഹിജ്റ ചെയ്യുക എന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ വിജയത്തിനും ഇസ്ലാമിനും വേണ്ടി തങ്ങളുടെ നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടിടത്തേക്ക് ഇസ്ലാമിനെ പറിച്ചു തടലാണ് യഥാർത്ഥത്തിൽ ഹിജ്റ. ഒളിച്ചോട്ടമല്ല ഹിജ്റ, പേടിച്ചോട്ടവുമല്ല ഹിജ്റ, പകരം ദീനുൽ ഇസ്ലാമിനെ വളർത്താനും ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന അനുകൂല സാഹചര്യങ്ങളെ തേടിക്കൊണ്ട് തങ്ങളുടെ ദീനിനെ പറിച്ചു നടലാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. ഈ സംഭവമാണത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിലപ്പോ ഇസ്ലാമിന്റെ ഒരു താല്പര്യത്തിന് വേണ്ടി ഒരു ദിവസം വീട് വിട്ടു നിൽക്കാൻ തന്നെ നമുക്ക് ചില ആളുകൾക്ക് പ്രയാസമാണ്. പക്ഷേ തങ്ങൾ ഇതുവരെ ജീവിച്ച മക്ക പോലുള്ള ഹറമിനോടടുത്ത മസ്ജിദ് കഅബയോടടുത്ത ഒരു പുണ്യസ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യർ തങ്ങളുടെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനും പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും സാധിക്കുന്നില്ല എന്നതിന്റെ പേരിൽ അവരെ അവിടെ നിലനിൽക്കാൻ അനുവദിക്കാത്ത അതിന്റെ പേരിൽ ആ ഇസ്ല ജീവിതത്തെ തന്നെ പറിച്ചു നടലാണ് ഹിജ്റ. ഹിജ്റ നമ്മൾ പഠിക്കേണ്ട വലിയൊരു സംഭവമാണ്. ആ ഹിജ്റയുടെ ഓരോ യാത്രയും പോക്കും നമ്മൾ പഠിക്കണം. നമ്മൾ മദീനയിലേക്ക് ഹിജ്റ പോയി, മദീനയിലേക്ക് ഹിജ്റ പോയി എന്ന് പറയുമ്പോൾ എത്ര എളുപ്പമാണ്. നമ്മൾ ബസ്സിൽ ഹജ്ജിന് പോയിട്ട് മദീന സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ ഒരു 10 മണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മളെ തട്ടിൽ വേദനിക്കും, നടുവടിയും ഒക്കെ ചെയ്യും, എന്നിട്ട് ആകെ ക്ഷീണിക്കും നമ്മൾ. അതേസമയം ആ കരിമ്പാറ പോലത്തെ മലകളും താഴ്വരകളൊക്കെ താണ്ടി അന്നത്തെ ഘടനയിലൂടെ ദിവസങ്ങളോളം എടുത്തുകൊണ്ട് മദീനയിലേക്കുള്ള പോക്ക്, ആ മക്കയെ തിരിഞ്ഞു നോക്കിക്കൊണ്ടുള്ള ഒരു പോക്ക്, ഒരു വല്ലാത്ത യാത്രയായിരുന്നു. അതിനുമുമ്പ് അബിസീനയിലേക്കാണ് പോയിരുന്നത്. അബിസീനയിലേക്ക് അവർ പോകേണ്ടി വന്നിരുന്നു. ആ ഹിജ്റ, അങ്ങനെ ഹിജ്റ ചെയ്തവർ. അതേപോലെ ജിഹാദ്, ജിഹാദ് വളരെ പ്രധാനപ്പെട്ട് പഠിക്കണം. ഇനി നമുക്ക് ഒരുപാട് വരുന്നതാണ്, എന്നെല്ലാം ഈ ആറ്റി തന്നെ പറയുന്നില്ല, ഒറ്റ വാക്കിൽ ഇത്രേ പറയാനുള്ളൂ. ജിഹാദിന് ഇസ്ലാമിന്റെ വിജയത്തിനും ഇസ്ലാമിന്റെ നിലനിൽപ്പിനും ഇസ്ലാമിനും വേണ്ടി ചെയ്യുന്ന എല്ലാ ത്യാഗ പരിശ്രമങ്ങളും ജിഹാദാണ്. അത് കേവലം യുദ്ധമല്ല, യുദ്ധത്തിന് പറയാ കിത്താലി എന്നാണ്. ജിഹാദ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗ പരിശ്രമങ്ങളും സമരങ്ങളും ഇസ്ലാമിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കുമുള്ള ഒരു പേരാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ഘടനയാണ്. ദിർവത്തു സനാമിഹി ജിഹാദ് ഫി സബീലില്ല, ഇസ്ലാമാകുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ജിഹാദ്. ആ ജിഹാദ് എന്ന് പറയുന്നത് അശരണർക്കും പാപങ്ങൾക്കും വേണ്ടി പണിയെടുക്കൽ ജിഹാദാണ്. ഇസ്ലാമിന് വേണ്ടി പേന കൊണ്ട് എഴുതുന്നത് ജിഹാദാണ്, പ്രസംഗിക്കുന്നത് ജിഹാദാണ്, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ജിഹാദാണ്, ഈ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും വലിയ ജിഹാദാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നടത്തും. യുദ്ധം ചെയ്യാന്നല്ല അതിനർത്ഥം, പകരം ഖുർആൻ ലോകത്തെ ഇരുട്ടിൽ തപ്പുന്ന മനുഷ്യർക്ക് വെളിച്ചമായ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ജനങ്ങൾക്ക് എത്തിക്കുക, അതാണ് ഖുർആന്റെ ജിഹാദ്. ജിഹാദുൻ നഫ്സിനെ കുറിച്ച് പറയുന്നില്ലേ? ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോ സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മളിപ്പോ ഒരു യുദ്ധം, ഒരു ജിഹാദ്, യുദ്ധം ജിഹാദ് തന്നെയാണ്, പക്ഷെ ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല. അപ്പൊ ആ യുദ്ധം കഴിഞ്ഞു വരുമ്പോ നമ്മളിപ്പോ ഒരു ജിഹാദ് കഴിഞ്ഞു വരുന്നതിലേക്ക് പോകുന്നത് വലിയൊരു ജിഹാദിലേക്കാണ്. സഹാബാക്കൾ അന്തം വിട്ടു നോക്കി, പറഞ്ഞോ ഇനി ഏതൊരു യുദ്ധം, ഒന്ന് കഴിഞ്ഞു വരണേ ഉള്ളൂ. അവർ കാരണം ഒരു ജിഹാദ് കഴിഞ്ഞു വരികയാണ്, മറ്റൊരു വലിയ ജിഹാദിലേക്കാണ്. റസൂലിനോട് ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞു, ജിഹാദുൻ നഫ്സ്, സ്വന്തം ഇച്ഛയോടുള്ള ജിഹാദ്, തെറ്റിലേക്ക് ഇങ്ങനെ മനസ്സ് വലിച്ചെടുക്കുമ്പോൾ അതിനെതിരെ പടവെട്ടുന്ന ജിഹാദ്, സത്യത്തിന്റെ മാതാവിലൂടെ മനസ്സിനെയും ജീവിതത്തെയും ഇച്ഛകളെയും മുന്നോട്ട് നയിക്കാനുള്ള ഇച്ഛാശക്തിയാകുന്ന ജിഹാദ്, ഇതൊക്കെ ജിഹാദിൽപ്പെട്ടതാണ്. ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്, സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നത് അശരണർക്കും വിധവകൾക്കും വേണ്ടി പണിയെടുക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. ഇതൊക്കെ ജിഹാദാണ്. ആ അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവർ, കരുണാനിധിയുമാണ്. ഇതിനെ കുറിച്ച് ചില മുഫസ്സിറുകൾ പറയുന്നത് നേരത്തെ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷിനെ പോലെയുള്ള ആളുകൾ, അതേപോലെ തന്നെ നമ്മളെ സഹാബാക്കളായ എട്ട് ആളുകൾ, അവർ ചെയ്ത ചെറിയ അബദ്ധത്തെ അള്ളാഹു തആല ഇവിടെ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഈ ആയത്ത് എന്ന് കൂടി വിശദീകരിക്കുകയാണ്. കാരണം അവരുടെ മനസ്സ് നല്ല മനസ്സായിരുന്നു, അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്തതായിരുന്നു, നല്ല ഉദ്ദേശം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തആല അവരുടെ പാപം പുറത്തു കൊടുത്തിരിക്കുന്നു. അതാണ് ഗഫൂറു റഹീം എന്ന് പറയുന്നത് എന്ന് ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ആയത്ത് യസ്അലൂനകാനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ ومنافع للناس واسمهما اكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم آياته لعلكم تتفكرون يسألونك عن الخمر والميسر يسألونك برنينود ചോദിക്കുന്നു അനിൽ ഖംരി വൽ മൈസരി മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. ചൂതിനെ കുറിച്ചും മദ്യത്തിനെ കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ പറയുക, ഫീഹിമാ അവ രണ്ടിലുമുണ്ട്, ഇസ്മുൻ കുറ്റം, കബീർ ഗുരുതരമായ കുറ്റമുണ്ട് രണ്ടിലോ, വ മനാഫിഉ ലിന്നാസ് ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട്, വ ഇസ്മുഹുമാ അവ രണ്ടിന്റെയും കുറ്റം അക്ബർ വലുതാണ്, മിൻ നഫ്ഹിമാ അവയുടെ ഉപകാരത്തേക്കാൾ ഉപയോഗത്തേക്കാൾ. വ യസ്അലൂനക അവർ നിന്നോട് ചോദിക്കുന്നു, മാതായും ഫിക്കൂൻ എന്താണ് ചെലവഴിക്കുന്നത്, ഖുൽ പറയുക, അൽ അഫ്വ മിച്ചമുള്ളത്, കദാരിക ഇപ്രകാരം, യുബയ്യിനു വിവരിക്കുന്നു, അള്ളാഹു അള്ളാഹു വിവരിക്കുന്നു, ലക്കും നിങ്ങൾക്ക് അല്ലായാത്ത തെളിവുകൾ, ലാല്ലക്കും തത്തഫക്കറൂവൻ നിങ്ങൾ ചിന്തിക്കുന്നവരാകുവാൻ വേണ്ടി, ചിന്തിക്കുന്നവരായേക്കാം. എന്നോട് നോക്കൂ, യസ്ഫലൂനക്ക അവർ നിന്നോട് ചോദിക്കുന്നു, അനിൽ ഹംദി വൽ മിസ്ർ മദ്യത്തിനെ കുറിച്ചും ചൂതിനും, ഹംദ് നല്ല മദ്യം, മൈസർ ചൂതാട്ടം ചൂത്. ഖുൽ പറയുക, ഫീഹിമാവ രണ്ടിലുമുണ്ട്, ഇസ്മുൻ കബീർ ഗുരുതരമായ കുറ്റം, വ മനാഫിഉ ലിന്നാസ് ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട്, വ ഇസ്മുഹുമാവ രണ്ടിന്റെയും കുറ്റം അക്ബർ മിൻ നഫ്ഹിമാ അതിന്റെ ഉപയോഗത്തേക്കാൾ ഉപകാരത്തേക്കാൾ ഗുരുതരമാണ് കുറ്റം. വയസ്തലൂനക്ക മാതായും പിക്കൂൻ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ പറയുക, അല്ലാഹു മിച്ചമുള്ളത്, കദാരിക അപ്രകാരം, യുബയ്യിനുല്ലാഹ് അല്ലാഹു വിവരിക്കുന്നു, ലക്കും നിങ്ങൾക്ക് അല്ലായാത്ത തെളിവുകൾ, ലഅല്ലക്കും തതഫക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ, ലഅല്ലക്കും നിങ്ങളാകാൻ, തതഫക്കറൂൻ ചിന്തിക്കുന്നവർ, ചിന്തിക്കുന്നവരായിത്തീരാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ വിധി. വളരെ കൃത്യമായിട്ട് പറയും. ഒന്നിവിടെ പറയുന്നത് ഖംറിനെ കുറിച്ചും മൈസറിനെ കുറിച്ചും ആളുകൾ ചോദിക്കും, അന്വേഷിക്കുന്നു എന്താണ്. നമുക്കറിയാം അറബികൾ വളരെയേറെ മദ്യവും ഹംറ് ഹംറ് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്ന, ബുദ്ധിയെ മറക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. സ്ത്രീകളുടെ ഈ ഇതൊക്കെ മറക്കുന്നതിനൊക്കെ ഹംറ് എന്നൊക്കെ പറയും. പോട്ടെ, അപ്പോ ഈ മദ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അറബികൾ വളരെ 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 ഇഷ്ടപ്പെട്ടിരുന്നാണ്. മരിച്ചുപോയാൽ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചു മൂടണം, അങ്ങനെ മുന്തിരിവള്ളിയിൽ നിന്ന് മദ്യം നുകർന്നിട്ട് എന്റെ എല്ലുകൾക്ക് സുഖം കിട്ടണം എന്നൊക്കെ പാടിയ കവികളും മദ്യത്തെ കുറിച്ച് പാടിപ്പോഴ്ത്തുന്നവരും ധാരാളം മദ്യം കടിക്കുന്നവരും മദ്യത്തിന് അഡിക്റ്റായ ആളുകളുമായിരുന്നു ആ ജനത എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പെട്ടെന്ന് ഒരറ്റടിക്ക് ഇസ്ലാം മദ്യം നിരോധിച്ചില്ല. അങ്ങനെ അല്ല, അല്ലാഹു തആല മനുഷ്യ പ്രകൃതിക്കനുസരിച്ച് മനുഷ്യരെ സംസ്കരിച്ച് മാറ്റി 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 യുഅല്ലിമു മുഹമ്മുൽ കിതാബ വൽ ഹിക്മ അങ്ങനെ അവരെ മാറ്റിയെടുക്കുകയാണ് ഇസ്ലാം ചെയ്തത്. അതേസമയം ആ തിന്മ അതോടുകൂടി ഇല്ലാതാക്കുകയും ചെയ്തു. ആദ്യമായി മദ്യത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തിലാണ്. അപ്പൊ ആദ്യം പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് മദ്യത്തിലും ചൂതാട്ടവും, ചൂതാട്ടം അതേപോലെ തന്നെ, ചൂതാട്ടം ചൂതാട്ടം എന്ന് പറയുന്നത് അധികമായ രൂപത്തിൽ സമ്പാദിക്കാനുള്ള കൃത്രിമമായ വഴികളൊക്കെ ചൂതാട്ടത്തിൽ പെട്ടതാണ്. തെറ്റായ വഴിക്ക് അധികരിച്ച് നേടുക, സാമ്പത്തികമായ കള്ളത്തരത്തിലൂടെ ആളുകളുടെ മറ്റുള്ളവരുടെ പണം മറ്റു രീതിയിൽ നേടുന്ന എല്ലാ ചൂതാട്ട രീതികളും ബാക്കിത്തൊഴികളൊക്കെ അതിൽപ്പെടുന്നു. അപ്പൊ അത് ഞാൻ പറയാം. അപ്പൊ ഈ മദ്യവും ചൂതാട്ടത്തിനെയും കുറിച്ച് ചോദിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞു, ആദ്യത്തിൽ പറഞ്ഞത് അതൊരു വലിയ തെറ്റാണ്. ഏത്? അത് ഗുരുതരമായ ഇസ്മും കബീർ. ഇസ്മും കബീറാണ്. പക്ഷേ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങൾ അതിലുണ്ട്, ചില ഉപയോഗങ്ങളുണ്ട്. കാരണം അങ്ങനെ ഉപയോഗം ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാല്, അന്ന് അതിൻ്റെതായ അവരുടെ സാഹചര്യം, കടുങ്ങ തണുപ്പുള്ള കാലൊക്കെ മുക്ക മദീനക്കാർക്കും മുക്കക്കാർക്കൊക്കെ കടുങ്ങ തണുപ്പുള്ള കാലം ഉണ്ടാവും. അപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ അവർക്ക് ഈ മദ്യം അവരുടെ ശരീരത്തിനൊക്കെ ചില ആവശ്യമായിട്ടൊക്കെ അവർക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ വയസ് ഉടനെ തന്നെ അള്ളാഹു തആല പറഞ്ഞു, വയസ്സുഹുമ അക്ബറു മിൻ നഫ്ഹിഹിമ, അതിന്റെ ചെറിയ ഉപകാരത്തെക്കാൾ എത്രയോ ഗുരുതരമാണ് അതിന്റെ ദോഷം, എത്രയോ ഗുരുതരമാണ് അതിന്റെ ദോഷം. അതുകൊണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആവശ്യം അവിടെ കിട്ടും. അപ്പൊ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ചെയ്തത്. അപ്പൊ ഇവിടെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ മദ്യത്തിന്റെ ദൂഷ്യം മദ്യം, അപ്പൊ അതോടുകൂടി തന്നെ സഹാബാക്കളിൽ പല ആളുകളും മദ്യം ഒഴിവാക്കി. അവർ മദ്യം കഴിച്ചിരുന്നു, അവർ പലരും മദ്യ കച്ചവടം നടത്തിയിരുന്നു. അനുസൃതിയുള്ളതാണ് ഒരു 10 കൊല്ലത്തോളം മദ്യ കച്ചവടം മുസ്ലിമായിക്കൊണ്ട് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല്, കാരണം ഇസ്ലാം നിരോധിച്ചിട്ടില്ല. പക്ഷെ ആ മദ്യത്തിന്റെ ആദ്യത്തെ ദൂഷ്യത്തെ കുറിച്ചുള്ള പ്രഖ്യാപനം അവിടെ നടത്തി. പിന്നീട് നമുക്ക് കാണാൻ കഴിയും സൂറത്ത് നിസായില്, സൂറത്ത് നിസായില് 43-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബു സ്സലാത്ത വഅന്തു സുകാറാ ഹത്താ തഅലമു മാ തഖൂലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ, ലാ തഖ്റബു സ്സലാത്ത വഅന്തു സുകാറാ, മദ്യപാനികളായി ലഹരി ബാധിച്ചവരായി നിസ്കരിക്കാൻ പോകരുത്. അഞ്ചേരം നിസ്കരിക്കും വേണം, കള്ളു കുടിക്കാനും പാടില്ല, ലഹരി ബാധിച്ച് നിസ്കരിക്കാനും പാടില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ അതിന്റെ അവസ്ഥ. അപ്പൊ ഇവിടെ ഖുർആൻ പറഞ്ഞ എന്താ പറഞ്ഞാല്, നമസ്കാര സമയത്ത് മദ്യം കഴിക്കുന്നു, ഇതോടുകൂടി എന്തായി തന്നെ ലോഹറിന് മദ്യം കഴിച്ച നിസ്കരിക്കണം, അപ്പൊ മദ്യം കഴിച്ചില്ല. ലോഹറിന് മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അസർ കുറച്ച് കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അസറായി, അസറിന് മദ്യം കഴിച്ചാൽ പിന്നെ ഉടനെ മാരിപ്പോയി, മാരിപ്പിക്ക് മദ്യം കഴിച്ചാൽ ഉടനെ ശരിയായി, പിന്നെ ആകെ രാത്രി കിടക്കാൻ നേരത്തോ സുബൈക്ക് കേശമൊക്കെ കഴിക്കണം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടി വന്നു. അതോടുകൂടി സഹാബാക്കൾ വീണ്ടും കുറെ പേര് മദ്യത്തിൽ നിന്ന് പോകുന്നതായി. പിന്നെ അവർക്കും തോന്നി ഇത് ശരിയല്ലല്ലോ, ഈ മദ്യം കഴിക്കുന്നത് ഇസ്ലാമിന്റെ ഒരു നന്മയ്ക്ക് യോജിക്കുന്ന അവസ്ഥ അല്ലല്ലോ എന്ന് വന്നപ്പോഴാണ് സൂറത്തുൽ മായിദയിൽ, 90-91 ആയത്തുകളിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അദ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അവിടെ ഖുർആൻ കുറച്ചുകൂടി കാര്യങ്ങൾ, മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കലും അമ്പു വെക്കലും ഒക്കെ അത്ര എല്ലാ കണ്ടും അതൊക്കെ വർജിക്കേണ്ട, അല്ലെങ്കിൽ വൈശാരികമായ ദുർവൃത്തികളായി വർജിക്കേണ്ട കാര്യങ്ങളായി വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്താനു യുഖ്യ ബൈനകും അൽഅദാവത വൽബഗ്ളാ ഫിൽ ഖംരി വൽ മൈസരി വയസുദ്ദക്കും അൻ ദിക്രില്ലാ വഅനിസ്സലാത്തി ഫഅൽ അന്തും മുന്തഹൂൻ. ഇതൊക്കെ പിശാചി നിങ്ങൾക്കിടയിൽ ശത്രുവും ഭാഗതിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ ചോദിച്ചു, ഇനിയും നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുന്നില്ലേ? ലോകത്തിലൊരു വലിയ മഹാവിപ്ലവം തന്നെ ഖുർആൻ നടത്തി, അതിനവിടെ മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകി, മദ്യത്തിൽ നിന്ന് ആ സമൂഹം പരിപൂർണമായും മാറി. 10 പാതിര നേരത്ത് പോലും ആരുമറിയാതെ മദ്യം കഴിക്കാത്തൊരു സമൂഹത്തെ, ചരിത്രത്തിന്റെ താളുകളിൽ മുഴുപുടിയന്മാരായ ഒരു ജനതയെ അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ മാറ്റിയെടുത്തു. വിശുദ്ധ ഖുർആന്റെ ഒരു വിപ്ലവമാണ് അവിടെ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, ഇന്നും മദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലും ഒരു വർഷം ഏതാണ്ട് 10-20,000 കോടി രൂപയുടെ ഔദ്യോഗിക മദ്യം കുടിക്കുകയാണ്. മദ്യം ഉണ്ടാക്കുന്ന തിന്മകൾ എന്താണ് നമുക്ക്, ഞാനിപ്പോ ഈ സാഹചര്യം പറയണ്ടല്ലോ, ഒരന്തോ ബുദ്ധി ഇല്ലാതെ ആളുകൾ മാറില്ലേ ചെയ്യുന്നു. നല്ല നിലവാരമുള്ള ഒരു മനുഷ്യൻ ബോധം കിട്ട്, നാളെ ഒരാൾ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക് മോട്ടോർ സൈക്കിളിൽ പോകുമ്പോ അയാൾ നിന്നിട്ട് പോസ്റ്റിനോട് മാറിക്കാൻ പറയുന്നു. ഞാൻ എന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇയാൾ നല്ല ചെറുപ്പക്കാരൻ ഈ ഇലക്ട്രിക് പോസ്റ്റിനോട് മാറിക്കാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ മദ്യം 4 കാലുമ്പോ കയറി വരുമ്പോ അവിടുത്തെ വീട്ടിലെ കുട്ടികളുടെ അമ്മയുടെ ഒക്കെ അവസ്ഥ എന്താണ്? അതുണ്ടാക്കുന്ന രോഗങ്ങൾ, അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം, അതുണ്ടാക്കുന്ന ഫിത്തിനകള്, അതുണ്ടാക്കുന്ന കൊലപാതകങ്ങള്, അതുണ്ടാക്കുന്ന ആക്സിഡന്റുകള്. ഞാനൊരു ആശുപത്രിയുമായി അടുത്ത് കഴിയുന്ന ആളാ, അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞ ഈ കാഷ്വാലിറ്റിയിലൊക്കെ ഉള്ള ഡോക്ടർമാർ ഈ നമ്മളീ മാസ്ക് വെക്കുന്നതിന് അവരും മാസ്ക് വെക്കും. കാരണം എന്താ പറഞ്ഞാല്, സന്ധ്യ ആയി കഴിഞ്ഞാൽ ഞങ്ങളെ ഹൈവേയിൽ എപ്പോഴും ആക്സിഡന്റ്, ഈ ആക്സിഡന്റിലൊക്കെ കൊണ്ടുവരുന്നവരൊക്കെ മദ്യപിച്ചിട്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇഷാക്ക് ഒരാൾ ഒരു 70 വയസ്സുണ്ടാവും മോട്ടോർ സൈക്കിൾ വന്നിട്ട് അങ്ങനെ നിലത്തടിച്ചാടും, എന്നിട്ട് അപ്പുറത്താണ്ട് ചെരിഞ്ഞു കിടക്കണം, ഓടിച്ചെന്ന് പരിക്കുണ്ട്, പൊക്കാൻ നോക്കുമ്പോ സമ്മതിക്കുന്നില്ല, തൊടാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ അടുക്കാനും പോയി അത്രക്ക് കുടിച്ചിരിക്കുന്നു, തൊടാൻ സമ്മതിക്കണില്ല അയാൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മടങ്ങി പോകുന്നു. പിറ്റേ ദിവസം ഞാൻ സുബൈക്ക് വന്നപ്പോൾ അവിടെ കിടക്കുക, പഠിച്ചവനെ മരിച്ചിക്കണം നോക്കുമ്പോ ഇല്ല, ജീവനൊക്കെ ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എണീറ്റ് പോയി.
ഇതൊക്കെയാണ് മനുഷ്യന്മാരുടെ മദ്യത്തിന്റെ ദൂഷ്യം. ഇതൊന്നും പറയാൻ പറ്റൂല. കോടിക്കണക്കിന് മനുഷ്യരെ സമ്പത്ത് നശിപ്പിക്കുന്നു, കുടുംബബന്ധം തകർക്കുന്നു. ആ മദ്യത്തിനെതിരെ കുർആൻ ശക്തമായി തന്നെ പറയുന്നു. അതിനേക്കാൾ വലിയ ലഹരിയായിട്ടാണ് ഇപ്പൊ പറയുന്നത് ഈ ഭാഗ്യക്കുറികളും അതേപോലെ തന്നെ ചൂതാട്ടങ്ങൾ, ഭയങ്കര ചൂതാട്ടങ്ങൾ ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നമ്മുടെ നാട്ടിലെ ഭാഗ്യക്കുറി എന്ന് പറയുന്ന ചൂതാട്ടം അതിഗുരുതരമായൊരു ചൂതാട്ടം തന്നെയാണ്. നമ്മള് 10-700 രൂപക്ക് കൂലിപ്പണി എടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ 10-700 രൂപയ്ക്ക് കള്ളം കുടിച്ചിട്ട് ബാക്കി പൈസ ഇപ്പൊ 100 രൂപയൊക്കെ എത്ര ടിക്കറ്റിന് വേല, ഞാൻ കരുതുന്ന 5-10 രൂപ എപ്പോഴും 100 രൂപ 120 രൂപയൊക്കെ ഉണ്ട് എത്ര ടിക്കറ്റിന്. ഇത് രണ്ടും മൂന്ന് ഇപ്പൊ കോടീശ്വരനാ വെച്ചിട്ട് നടക്കുക. ഇത് കാശ് മുഴുവൻ കുന്നിട്ട് ആ കിട്ടിയ ചില്ലറ പൈസയിട്ടാണ് കുട്ടിയിലേക്ക് അരിയേറ്റ് പോണത്. അരിയില്ല കൊടുത്തില്ല. നമ്മളെ സാധാരണക്കാരായ ഒരു വലിയ വിഭാഗം ആളുകൾ അങ്ങേയറ്റം ചൂഷണം ചെയ്യുന്ന, ഞാൻ ഈ അടുത്ത് ഒരു ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഒരു ലേഖനം വായിച്ചു. അദ്ദേഹം പറഞ്ഞു മദ്യം ഒന്നും ഒരു വിഷയമല്ല, മദ്യത്തിനേക്കാളൊക്കെ ഏറ്റവും വലിയ ലഹരി ഈ ചൂതാട്ടം, ഈ ഭാഗ്യക്കുറിയാണെന്നാ പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അതിന് ദോഷമാണ് അധികം എന്ന് പറഞ്ഞു. തുടർന്ന് പറഞ്ഞു എസ്തലൂനൊക്കെ മാതാ യുക്തിത്വൻ, എന്താണ് ചെലവഴിക്കണത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അത് അടുത്ത ബന്ധുക്കൾക്കാണെന്ന് പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞത് അഫു മിച്ചമുള്ളത്. ഇതിനെക്കുറിച്ച് 2-3 അഭിപ്രായം. എന്താണ് ഈ മിച്ചമുള്ളത് എന്ന് പറഞ്ഞാൽ, മിച്ചമുള്ളതിനെ കുറിച്ച് പറഞ്ഞ യുദ്ധ സന്ദർഭം അതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങളെ പക്കലുള്ള മിച്ചമുള്ളതൊക്കെ ചിലപ്പോൾ ഇസ്ലാമിന് കൊടുക്കേണ്ടി വരും. ആ കളന്നു മുറിച്ചു കൊടുത്താൽ പറ്റൂല. ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിനും ഇസ്ലാമിക രാഷ്ട്രത്തിനും നിങ്ങളെ സമ്പത്തിന്റെ മിച്ചമുള്ളതൊക്കെ കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞത് സാധുക്കൾക്ക് നിങ്ങൾക്ക് മിച്ചമുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാധുക്കൾക്കൊക്കെ ധർമ്മം കൊടുക്കുകയും നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് കൊടുക്കുകയും ചെയ്യാം. മൂന്നാമത്തെ ഒരു വിശദീകരണം പറയുന്നത് എന്താണാൽ ജീവിത ചെലവുകൾ, നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് ജീവിത ചെലവുകൾ കഴിച്ചുള്ളതിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് ആ പറഞ്ഞതെന്ന് അഭിപ്രായം പറയുന്നത്. മൂന്ന് അഭിപ്രായങ്ങളെയും തള്ളേണ്ടതില്ല. മൂന്ന് അഭിപ്രായത്തിനും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. എന്തായാലും ശരി, ആവശ്യമില്ലാതെ പൈസ ഉണ്ടാക്കിച്ചിട്ട് എന്താ കാര്യം? വെറുതെ പൈസ വിളിട്ടേച്ച് മരിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. ആവശ്യമുള്ള ബന്ധുക്കൾക്കും ആവശ്യമുള്ള ആളുകൾക്കും ആവശ്യമുള്ളവർക്കൊക്കെ കൊടുത്ത് ഈ പൈസ കൊടുത്തിട്ട് നമ്മളെ മുതലാക്കിയിട്ട് പർഗ്ഗവത്തേക്ക് മാറ്റിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇൻഷാല്ലാഹ് അതിനെക്കുറിച്ച് ഇനിയും കുറെ വിശദീകരണങ്ങൾ വരുന്നത് കൊണ്ട് ഞാൻ അതിൽ അത് നിൽക്കുന്നില്ല. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മളെ എന്താണ് ചെലവഴിക്കേണ്ടത്, മിച്ചമുള്ളത് ഇങ്ങനെയാണ് അള്ളാഹു അവന്റെ ആ കാര്യങ്ങൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ പ്രമാണങ്ങൾ വിശദീകരിച്ച് തരുന്നത്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ഒരുപാട് പാടുണ്ട്. ഇസ്ലാമിന്റെ ഓരോ ശരീഅത്ത് നിയമങ്ങൾക്കൊക്കെ ഓരോ മക്കാസ് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. അതിന്റെ പിന്നിലൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട്. എന്തിനാണ് ഈ മൈസർ നിരോധിച്ചത്, എന്താണ്? അതൊക്കെ മുതലാളിത്ത താല്പര്യങ്ങളാണ്, പാപങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയാണ്. മദ്യം എന്തിനാണ്, എത്ര കാലം മുമ്പ് ഇസ്ലാം നിരോധിച്ച മദ്യം? ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ആളുകൾ പോലും മദ്യത്തിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ലോകത്ത് ഇപ്പൊ നമ്മൾ കേരളത്തിൽ മുസ്ലിങ്ങൾ ചിലരൊക്കെ മദ്യം പഠിക്കുന്നു. ആ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ദീനില്ലാത്തവരാ, അള്ളാഹു വിശ്വസിക്കാത്തവരാ, വേണ്ടത്ര ഇസ്ലാമിനെ അംഗീകരിക്കാത്തവരാ. പക്ഷെ മദ്യം എന്ന് പറയുന്ന തിന്മയിൽ നിന്ന് കോടിക്കണക്കിന് മനുഷ്യന്മാരെ മാറ്റി നിർത്തുന്നത് ഈ ഖുർആന്റെ നിർദ്ദേശങ്ങളാണ്. ഈ ഖുർആന്റെ അനുസരണമായി ജീവിക്കുന്ന ആളുകളാണ് മദ്യം എന്ന് പറയുന്ന തിന്മയിൽ നിന്നും ചൂതാട്ടം എന്ന് പറയുന്ന തിന്മയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. ഇതിനൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് വിശദീകരിക്കുന്നത്. വളരെ മൂന്ന് ആയത്തെ എടുത്തിട്ടുള്ളൂ, ഞാൻ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇന്ന് പഠിക്കേണ്ട ഹദീസ് ഞാൻ ഇട്ടിരുന്നു, നിങ്ങളെ ഇതിലുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരെയും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ലാ യസ്നി സാനി വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുന്നില്ല, ഹീന യസ്നി അവൻ വ്യഭിചരിക്കുമ്പോൾ, വഹുവ മുഅ്മിൻ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുന്നില്ല. ഒരു വ്യഭിചാരി മുഅ്മിനായിക്കൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രഖു വഹുവ മുഅ്മിൻ, ഒരു കള്ളൻ കക്കുന്ന സമയത്ത് മുസ്ലിം ആയിക്കൊണ്ട് കക്കുന്നില്ല, മുഅ്മിനായിക്കൊണ്ട് കക്കുന്നില്ല. വലാ യസ്റബുൽ ഖംറ ഹീന യസ്റബുഹാ വഹുവ മുഅ്മിൻ, ഒരാൾ മദ്യം കഴിക്കുന്നില്ല, മദ്യം കഴിക്കുന്ന സമയത്ത് മദ്യം കഴിക്കുന്നില്ല, മുഅ്മിനായിക്കൊണ്ട് മദ്യം കഴിക്കുന്നില്ല. മൂന്നും വളരെ വ്യക്തമാണ്, വളരെ അങ്ങ് പഠിച്ചാൽ മനസ്സിലാവുന്ന 2-3 പാടുകൾ, ഖംറും സിനയും ഇങ്ങനെ 2-3 വാക്കുകളെ അതിലുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞെന്താ പറഞ്ഞാല് ഇവിടെ പറഞ്ഞത് വ്യഭിചരിക്കുന്നവൻ മുഗ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുന്നില്ല. കളവ് നടത്തുന്നവൻ മുഗ്മിനായിക്കൊണ്ട് കക്കുന്നില്ല. കള്ളു കുടിക്കുന്നവൻ മുഗ്മിനായി കക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, കള്ളു കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യഭിചരിച്ചാൽ കാഫിറായി എന്ന് അർത്ഥം വെക്കേണ്ടതില്ല, അല്ലെങ്കിൽ കട്ടുകഴിഞ്ഞാൽ കാഫിറായി എന്ന് അർത്ഥം വെക്കേണ്ടതില്ല. പക്ഷെ ഇസ്ലാമിന്റെ ഒരു വിശ്വാസത്തിന്റെ പൂർണ്ണതയ്ക്ക് യോജിക്കുന്നതല്ല ഇതൊക്കെ. കക്കുന്ന സമയത്ത് അയാളുടെ ഈമാൻ അങ്ങ് നഷ്ടപ്പെടുകയാണ്, അയാളെ ഈ വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. അന്ന് പറഞ്ഞ ദുർബല വിശ്വാസികൾക്കും ഈമാൻ കുറഞ്ഞവരുമാണ് ഈ ജാതി മഹാതിന്മകൾ ചെയ്യുക. നമ്മൾ ഈ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മളെ ഈമാൻ അങ്ങ് നഷ്ടപ്പെടുകയാണ്, നമ്മൾ മുഅ്മിൻ അല്ലാതായി തീരുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തണം. സത്യവിശ്വാസിക്ക് ഈ വക തിന്മകളൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളെ മുമ്പൊക്കെ മുസ്ലിങ്ങളിൽ മദ്യപാനം വളരെ കുറവാണ്, ഇപ്പൊ ഒരുപാടുണ്ട് എന്നാ പറയും. മദ്യപാനത്തേക്കാൾ അതിഗുരുതരമാണ് പുതിയ ലഹരി മരുന്നുകളുടെ ഉപയോഗം. നമ്മളെ മക്കളൊക്കെ വളരെ സൂക്ഷിക്കണം കേട്ടോ, നമ്മളെ കുട്ടികളെ നല്ല സൂക്ഷിക്കണം. ചിലപ്പോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിസ്കരിക്കാൻ പോണ മോനെയും വരെ സൂക്ഷിക്കണം എന്നാ പറയുന്നത് പുതിയ കണക്കുകൾ. നമ്മളറിയില്ല ഇവൻ നല്ല നിസ്കരിക്കുന്നുണ്ടാവും, മോള് നല്ല പറഞ്ഞൊക്കെ ഇട്ടിട്ടാണ് പുറത്തൊക്കെ നടക്കുന്നത്. പക്ഷെ അവരെ വല വീശി പിടിച്ചിട്ടുണ്ടാവും ഈ ലഹരി മരുന്നിന്റെ കണ്ണികൾ. പെൺകുട്ടികൾ പോലും ലഹരി മരുന്നിന് വിധേയപ്പെട്ടിരിക്കുന്നു. നാളെ ഒരു എക്സൈസ് കമ്മീഷണർ ഒരു പരിപാടി പങ്കെടുത്തപ്പോ അദ്ദേഹം പറയണേ, അവര് പയ്യനെ പിടിച്ചു, അവന്റെ മൊബൈൽ ഇങ്ങനെ വെച്ചപ്പോഴേക്കും അരമണിക്കൂറിനുള്ളിൽ 5 ഫോൺ കോളുകൾ വന്നു. 5 ഫോൺ കോള് പെൺകുട്ടികളുടേതാ. അവന്റെ കയ്യിൽ ലഹരി മരുന്നുണ്ട് പിടിച്ചപ്പോ, അടിമാലിയിൽ വെച്ച് പിടിച്ചതാ. 5 ഫോണും കൊണ്ട് പോലീസ് ഓഫീസർ ഓൺ ആക്കുമ്പോഴേക്കും പെൺകുട്ടികൾ മറുഭാഗത്ത് നിന്ന് അലോ എന്നുള്ള വിളിയൊന്നുമില്ല, ഉടനെ തന്നെ ചോദിക്കണ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എടാ നീ എവിടെ എത്തി, കൊണ്ടുപോവാ വേഗം എന്നാ. അപ്പൊ നമ്മുടെ പെൺകുട്ടികളടക്കം അതിമാരകമായ ഗുരുതരമായ ലഹരി മരുന്നുകൾ, അതും മുസ്ലിം ബെൽറ്റുകളിലാണ് അത്രേ. പൊന്നാനി, ചാവക്കാട് ഇങ്ങനെയുള്ള മുസ്ലിം ബെൽറ്റുകളിലൊക്കെ ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗം വളരെ കൂടുതലാണെന്നാ പറയുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യ. നമ്മുടെ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിൽ അതൊക്കെ നമ്മൾ ലക്ഷ്യമായി. ഖുർആൻ പഠിക്കുന്നവർ ഖുർആൻ വെറുതെ പഠിച്ചാൽ പോരാ, അവർ തിന്മക്കെതിരെ പ്രതിരോധിക്കുന്നവരാകണം, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം, മദ്യത്തിനെതിരെ ചൂതാട്ടത്തിനെതിരെ ഒക്കെ അവർ ശബ്ദിക്കുന്നവരാകണം. അതാണ് പ്രവാചകന്റെ പാരമ്പര്യം, അതാണ് ഖുർആന്റെ അഹ്ലികളുടെ അവസ്ഥ. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവേ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാ ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവേ, നരകശിക്ഷയിൽ നിന്ന്, കബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീക്ഷ്ണതയിൽ നിന്ന് അള്ളാ കാത്തി രക്ഷിക്കുമാറാകണേ. അള്ളാഹുവേ, എല്ലാവിധ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ നീ അകറ്റുമാറാകണേ. മദ്യം, വ്യഭിചാരം, തിന്മ പോലുള്ള തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാനും അവക്കെതിരെ പ്രതികരിക്കാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ, ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ തുണക്കുമാറാകണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ നശിപ്പിയാക്കി തീർക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഹ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. പഠിച്ചവനെ മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകണേ. വിശുദ്ധ ഖുർആൻ മുഴുവൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകുമാറാകണേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉമ്മമാരെ, ഉപ്പമാരെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, മക്കളെ, ഇണകളെ നീ അനുഗ്രഹിക്കുമാറാകണേ. ദീനുള്ള മക്കളാക്കി വളർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണേ. ഞങ്ങളുടെ ഇണകളെ ദീനുള്ളവരാക്കി തീർക്കാൻ തൗഫീഖ് നൽകുമാറാകണേ. സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഞങ്ങളെ നീ തുണക്കുമാറാകണേ. ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളെ നീ ഊഷ്മളമാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ, ഹലാലായത് സമ്പാദിക്കാനും ഹലാലായ രൂപത്തിൽ ചെലവഴിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണേ. സദഖ കൂടുതൽ കൂടുതൽ കൊടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരുമാറാകണേ. സർവശക്തനായ നാഥ, ഇസ്ലാമിന്റെ മുന്നേറ്റം കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഇന്ത്യ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾക്ക് നീ കരുത്തും ക്ഷേമക്ഷയും ശക്തിയും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാകണേ. നിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി ഒന്നിച്ച് ഈ മാർഗത്തിൽ പ്രവർത്തിക്കാൻ റബ്ബെ തുണക്കുമാറാകണേ. അള്ളാഹുവേ, എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ നീ അനുഗ്രഹിക്കുമാറാകണേ. ഈ ഖുർആൻ പഠനം സ്വാലിഹായ അമലായി റബ്ബെ കബുൽ ചെയ്യുമാറാകണേ. ഇത് ഞങ്ങളുടെ രോഗത്തിന്റെ ശമനവും ഞങ്ങളുടെ നരക മോചനത്തിനും ഞങ്ങളുടെ സ്വർഗ പ്രവേശനത്തിനും കാരണമാക്കി തീർക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലി ഖുലൂബിന ളിയാഅ വലി അബ്സാരിന ജലാഅ വലി അസ്ഖാമിന ദവാഅ വലി ദുനൂബിന മുമഖ്ഖിസ. അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വൽഹഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഫുല്ലനാ ദുനൂബന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതിക നഖീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا لا تؤاخذنا إن نسينا واخطئنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم اشف أمراضنا ويسر أمورنا يا رب العالمين اللهم اشف أمراضنا ويسر أمورنا يا رب العالمين اللهم اشف أمراضنا ويسر أمورنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما صلى الله على سيدنا محمد وعلى آل سيدنا محمد سبحان رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.